إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم أولما أصابتكم مصيبة قد أصبتم مثليها قلتم أنى هذا قل هو من عند الله من عند أنفسكم إن الله على كل شيء قدير പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കണം, ആത്മാർത്ഥമായി അതിനുവേണ്ടി അധ്വാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങളും ഫിത്നകളും നടമാടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. ചീത്ത ആളുകളെ കൊണ്ട് നല്ല ആളുകളെ പരീക്ഷിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാറ്റമില്ലാത്ത സുന്നത്താണ് അഥവാ നടപടിക്രമമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മളിവിടെ സന്തോഷത്തിൽ പെരുന്നാൾ കൊണ്ടാടി നമ്മൾ ധൈര്യമായി പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ദഅവത്ത് നടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, പുറത്തിറങ്ങി നടക്കുന്നു, പേടിക്കാതെ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്ന പലയിടത്തും മുസ്ലിമീങ്ങൾ പേടിച്ചും വിഷമിച്ചും കഷ്ടപ്പെട്ടും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണ്. ശാം പ്രദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രശംസിച്ചു പറഞ്ഞ പ്രദേശമാണ്. സിറിയ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഇന്നത്തെ അവസ്ഥ എന്താണ്? വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിന്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന സിറിയക്കാരായ ആളുകൾ എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഏതൊക്കെയോ രാജ്യങ്ങളിൽ എവിടെയൊക്കെയോ ആണ്. അവിടുത്തെ പൈതൃക നഗരങ്ങളെന്നറിയപ്പെടുന്ന പല നഗരങ്ങളും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? ബശാറുൽ അസദ് എന്ന് പറയുന്ന ഷിയ അല്ല, തനിച്ച കാഫിർ, അവനെതിരിൽ അവിടെ ആളുകൾ സംഘടിച്ചു. അവന്റെ ദുർഭരണം അവസാനിപ്പിച്ച് അവിടെ സൽഭരണം കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ ജിഹാദിനിറങ്ങി. ഉലമാക്കൾ പറഞ്ഞു, പാടില്ല, ഒരു ഭരണാധികാരി അയാളിൽ നിന്ന് വ്യക്തമായ കുഫർ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ഭരണം മാറ്റി മറ്റൊരു ഭരണം കൊണ്ടുവരാൻ രക്തം ചിന്താതെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഭരണകൂടത്തിനെതിരെ വിപ്ലവത്തിനിറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വമ്പിച്ച നാശത്തിന് ഫസാദിന് ഫിത്നക്ക് കാരണമാകുമെന്ന് ഉലമാക്കള് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ കേട്ടില്ല. ഇന്റർനെറ്റിൽ മറഞ്ഞിരിക്കുന്ന ചില മുസ്ലിമാരുടെ ഫത്വ കേട്ടിട്ട്, ചില വികാരജീവികളുടെ ഫത്വ കേട്ടിട്ട് ആളുകൾ ഇറങ്ങി, എന്നിട്ട് ജിഹാദി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി യുദ്ധത്തിനിറങ്ങി. പക്ഷെ എന്താ സംഭവിച്ചത്? നേരെ മറിച്ച് തിരിച്ചടിച്ചു, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. റഷ്യയുടെ സഹായം സ്വീകരിച്ചു, വേറെ ഇറാന്റെ സഹായം സ്വീകരിച്ചു, അതുപോലെ തന്നെ ഷിയ മിലീഷ്യകൾ ഒന്നിച്ചു വന്നു, ലബനോനിലെ ഹിസ്ബുള്ള വന്നു, എല്ലാവരും വന്നു. മുസ്ലിമീങ്ങൾ അവിടെ ഉള്ള ജിഹാദി ഗ്രൂപ്പുകളെത്ത അവർ തമ്മത്തിന്റെ പ്രശ്നമായി. അങ്ങേയറ്റത്തെ പരാജയം എന്ന് പറഞ്ഞാൽ ഇതുവരെയും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണം തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്രത്തിലും മറ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, അലപ്പോ എന്ന് പറയുന്നത്, ഇത് ഹലബാണ് ആളുകൾ അലപ്പോ എന്ന് പറയുന്നത്.
ഹലബെന്ന് പറയുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഷാമില്. അതൊന്ന് തകർന്ന് തരിപ്പണമായി. ഇപ്പൊ റക്ക എന്ന് പറയുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഒരു ഉദാഹരണം മാത്രമാണത്. അവിടെ മാത്രമാണോ പ്രശ്നം? ഇറാഖിലെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു ചരിത്ര പൈതൃകമുള്ള നാടാണ് ഇറാഖ്. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളുടെ നാട് എന്തായി? ഇന്ന് അങ്ങേയറ്റത്തെ ദുരന്തം വിതച്ചുകൊണ്ട് അഹ്ലുസുന്നത്തിന് അങ്ങേയറ്റത്തെ സ്വാധീനം ഉണ്ടായിരുന്ന നാട്ടിൽ ഇന്ന് പലയിടത്തും ഷിയാക്കളാണ്. അതിനിടക്ക് ഒരുപാട് ജിഹാദി ഗ്രൂപ്പുകൾ ഉദയം ചെയ്തിട്ടുണ്ട് കാലഘട്ടത്തിനിടയിലൂടെ. അൽ ഖാഇദ വന്നു, ഉസാമ ബിൻ ലാദൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി പലയിടത്തും ജിഹാദ് പ്രഖ്യാപനം നടത്തി. പിന്നെ തെറ്റിപ്പിരിഞ്ഞിട്ട് ജബഹത്തിന്റെ സ്ര എന്ന് പറഞ്ഞ വേറെ അന്നുസ്ര ഫ്രണ്ട് വേറെണ്ടായി. അത് കഴിഞ്ഞിട്ട് ഐ എസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ടായി. കാരണം എന്താ? എല്ലാം ഗ്രൂപ്പുകളായി ജിഹാദ് നടത്തിയാൽ ആളുകൾ അംഗീകരിക്കില്ല. ജിഹാദ് സായുധ ജിഹാദ് ഒരു രാഷ്ട്രത്തിന് കീഴിലല്ലാതെ, ഒരധികാരമുള്ള ഭരണാധികാരിക്ക് കീഴിലല്ലാതെ സായുധ ജിഹാദ് ഇസ്ലാമിലില്ലല്ലോ. നിങ്ങൾ വെറും ഒരു ഗ്രൂപ്പല്ലേ എന്ന് ആളുകൾ പറയില്ലേ? അതിനു വേണ്ടിയിട്ട് എന്താക്കി? ദൗലത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിട്ട്. എന്നിട്ട് എന്താ? മറ്റുള്ളവരൊക്കെ കാഫിർ, അതുവരെ കൂടെ നിന്ന ജബഹത്തുന്നസ്ര കാഫിർ, അതുപോലെ തന്നെ അതുപോലെ കൂടെ നിന്നിരുന്ന അൽ ഖായിദ കാഫിർ, മുസ്ലിം ഭരണാധികാരികളൊക്കെ കാഫിർ. അവർ പറയുന്നത് തന്നെ മുർത്തദ് സൗദി, മുർത്തദ് യു എ എന്നൊക്കെയാണ്. മുസ്ലിമീങ്ങളെ മുഴുവൻ മുർത്തദ്കളാണെന്നും അവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ആളുകളെന്നും പറഞ്ഞു. എന്നിട്ടോ മുർത്തദ്ദിനെ കൊല്ലാൻ ഇസ്ലാമിക് സ്റ്റേറ്റിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ മുസ്ലിമുകളൊക്കെ കൊന്നു, കൊന്നുകൂട്ടി. അങ്ങനെയാണ് അവരെ ഭരണം സ്ഥാപിച്ചത്. ഇപ്പൊ അടുത്തത് മൗസിൽ എന്ന ഇറാഖിൽ അവരുടെ അവസാനത്തെ കേന്ദ്രത്തിൽ നിന്നും അവർ പടിയിറങ്ങേണ്ടി വന്നു. അവരെ തുരത്തി. പക്ഷെ തുരത്താൻ സ്വീകരിച്ചത് എന്താ? ഇറാഖിലെ ഭരണാധികാരി കൂട്ടുപിടിച്ചത് ആരെയാ? ഇറാനെയാണ് കൂട്ടുപിടിച്ചത്. ഇറാൻ മിലീഷ്യകൾ വന്നു. ഇപ്പൊ മൗസിൽ എന്ന് പറയുന്ന അഹ്ലുസുന്നത്തിന്റെ നഗരം ഇന്നാരെ കയ്യിലായി? നമ്മുടെ ഷിയാക്കളായി. എല്ലായിടത്തും ഇറാൻ എന്ന് പറയുന്ന ഷിയാ രാഷ്ട്രത്തിന്റെ വിപ്ലവം കയറ്റുമതി ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹുമൈനിക്കു ശേഷം ഉണ്ടായത് അതാണ്, വിപ്ലവം എല്ലായിടത്തേക്കും കയറ്റുമതി ചെയ്യുക. ഇപ്പൊ ഇറാഖിൽ അവർക്ക് സ്വാധീനമായി. ഇറാഖിൽ ചില പ്രത്യേക ആളുകളെ കൂട്ടുപിടിച്ച് പല രാജ്യങ്ങളുടെയും സഹായത്തോടെ കയറി 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 പല രാജ്യങ്ങളും അവർ പിടിച്ചെടുക്കുന്നത് പോലെ ഇറാഖും ഏതാണ്ട് അവരെ കൈവശം വന്നു. യമനിൽ ഹൂതികൾ എന്ന് പറയുന്ന ഷിയ മിലീഷ്യകളെ നിയന്ത്രിക്കുന്നത് ആരാ? ഇറാനാണ്. അവരുടെ ലക്ഷ്യം എന്താ? രണ്ട് ഹറമും പിടിച്ചെടുക്കണം. സൗദിയുടെ അടുത്തെത്തി. സൗദിയുടെ അടുത്തെത്തിയിട്ട് രണ്ട് ഹറമും ഷിയാക്കളെ കയ്യിലാക്കണം. ഹറമും ഹജ്ജും ഉംറയും ഒക്കെ ഷിയാക്കളെ കൈവശം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലിബിയയിൽ ഇപ്പോൾ മൂന്ന് ഗവൺമെന്റാണ്, ഒരു രാജ്യത്ത് മൂന്ന് ഗവൺമെന്റ്. ഇതൊക്കെ മുസ്ലിമീങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ജിഹാദ് വിളികളും നടത്തി തമ്മിൽ തല്ലി മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ എന്നാലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു ദുരന്തങ്ങൾ വന്നു വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങളോടുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണം എന്ന് നാം ആലോചിക്കണം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ എന്താ? പച്ചയായി റോട്ടിലിട്ട് പട്ടിയെ തല്ലിക്കൊല്ലും പോലെ മുസ്ലിമിനെ കൊല്ലുന്നു. എന്നിട്ടത് മൂവി ക്യാമറയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അവനതിലൊരു നടപടിയില്ല, ഒരു പ്രശ്നമല്ല. ആ രീതിയിൽ പച്ചക്ക് കൊല്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളും ഫാസിസ്റ്റുകളും അവർ നിയമം കയ്യിലെടുക്കുന്നു, അവർ പോലീസുകാരെ പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ വമ്പിച്ച ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും മനസ്സാക്ഷിയുള്ള മനുഷ്യപ്പറ്റുള്ള മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും. എന്താണ് ഇങ്ങനെ? നമ്മൾ അള്ളാഹുവിന്റെ ദീനല്ലേ? അള്ളാഹു നമ്മളെ സഹായിക്കാത്തത് എന്താ? അപ്പുറത്ത് നിൽക്കുന്നത് കുഫ്ഫാറുകളല്ലേ? അവരെ അള്ളാഹ്ക്കെതിരായിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത്? നമ്മളെ അള്ളാഹു സഹായിക്കുന്നുണ്ട്, എന്താ സഹായിക്കാത്തത്? ഒക്കാന ഹക്കൻ ആലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന നമ്മുടെ കടമയാണെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാ സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ നമ്മുടെ നിലപാട് മനസ്സിലാക്കണം. ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം പരീക്ഷണങ്ങൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത നടപടിക്രമമാണ്. നല്ല ആളുകളെ ചീത്ത ആളുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷിക്കും. ആ പരീക്ഷിക്കുന്ന എന്തിനാ? നമ്മൾ എത്ര കണ്ട് ശുദ്ധരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചറിയുകയാണ്. സൂറത്ത് അങ്കബൂത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുതറകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതെ അവർ വിട്ടുകളയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരീക്ഷണത്തിനും വിധേയമാകാത്ത ജനങ്ങൾ ഒഴിച്ചുവിടുമെന്ന് ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ? വലക്കത് ഫത്തല്ലല്ലദീനങ്ങും കബലിയും, അവരെ മുമ്പുള്ളവരെ തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്. വലയാലമല്ലാഹുല്ലദീന സദഖു വലയാലമല്ലൽ കാദിബീൻ, ആരൊക്കെയാണ് സത്യവാന്മാർ ആരൊക്കെയാണ് വ്യാജവാദികളെന്ന് തീർച്ചയായും അള്ളാഹു തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ആളുകൾ ചിന്തിക്കുന്നത് വേറെ എന്തെങ്കിലും ഭൗതികമായ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടോ എന്നാണ് ആളുകൾ തിരയുന്നത്. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ നല്ല ആളുകളും ചീത്ത ആളുകളുണ്ട്. ഈ നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ള പ്രവർത്തനമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരീക്ഷണങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലവരായി നിലകൊള്ളാൻ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിച്ചാൽ അത് ഈ ലോകത്തും പരലോകത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച വിജയമായിരിക്കും. അള്ളാഹുവിന്റെ സഹായം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ മാത്രമല്ല നമ്മുടെ മുമ്പുള്ളവരും ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആയത്ത് നമ്മൾ പലവട്ടം കേട്ടതാ, അം ഹസബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മതലുൽ ലദീന ഖലവ മിൻ ഖബലികും മസ്സതുഹുമുൽ ബഅസാ വദ്ദറാ വസൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅ മതാ നസ്റുല്ലാ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ കടന്നു കളയാമെന്ന്? നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നതുപോലുള്ള ഒരു കഷ്ടപ്പാടും ദുരിതവും ഇതുവരെയും നിങ്ങൾക്ക് വന്നിട്ടില്ല. അതൊന്നും വരാതെ കണ്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇതിലേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നു. ഒരു നബിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവരും പരീക്ഷണ ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുന്നവരും മനസ്സുറപ്പുള്ളവരുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത് നബിയാക്കുന്നത്. അങ്ങനെയുള്ള നബിമാർക്ക് വരെ ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്ന ഘട്ടം വരെ എത്തി. അറിയുക, അള്ളാഹുവിന്റെ സഹായം സമീപത്തു തന്നെയുണ്ട്. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നമുക്ക് അടുത്തു തന്നെ ഉണ്ടാവും. പക്ഷെ സഹായം കിട്ടാനുള്ള യോഗ്യത നമുക്കുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം അതിന് എന്തെല്ലാം നിബന്ധനകൾ പൂർത്തിയാക്കണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കടമകൾ എന്തൊക്കെ നിർവഹിക്കണം, ആ നിബന്ധനകൾ പൂർത്തീകരിച്ച് ആ കടമകളൊക്കെ നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, സഹാബികള് 313 ആള് 1000 വരുന്ന ആളുകളെ ബദറിൽ വിജയിച്ചത് ആയുധ സന്നാഹം കൊണ്ടോ ഒരുക്കം കൊണ്ടോ ഒന്നും ആയിരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ സഹായമായിരുന്നു. കമ്മിം ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ല. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് കീഴ്പ്പെടുത്തിയത്? അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുമതി പ്രകാരം നമുക്ക് വിജയമുണ്ടാകും. പക്ഷെ എന്ത് വേണം? നമുക്ക് അല്ലാഹു പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ നമ്മൾ പൂർത്തിയാക്കണം. നമുക്ക് പരീക്ഷണങ്ങളിൽ പതറാത്ത ഒരു ഈമാനുണ്ടോ? അപ്പൊ സഹാബികളുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണം ഉരുക്കുമ്പോൾ മാറ്റം കൂടുന്നത് പോലെ അവരെ ഈമാൻ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളാണ് നാം ചരിത്രത്തിൽ വായിക്കുന്നത്. അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടും സഹാബികളോട് അന്ന് ചോദിക്കുകയാണ്, നിങ്ങളെ മുമ്പുള്ളവർക്ക് വന്നോ നിങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അമ്മാർ കുടുംബത്തിന്റെ ചരിത്രം ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു. ആ സഹാബികളോട് അല്ല പറയുന്നത്, നിങ്ങളെ മുമ്പുള്ളവർക്ക് വന്നതൊന്നും ഇത്രയും നിങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല, ഇതിനേക്കാൾ നിങ്ങളെ മുമ്പുള്ളവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹബ്ബാബിൽ അറത്ത് വന്നിട്ട് കാബത്തേക്കൽ ചാരിയിരിക്കുന്ന റസൂലുള്ളാഹിനോട് നിങ്ങൾ കാണുന്നില്ല നബിയെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം കിട്ടാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഹബ്ബാബിൽ അറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം മറുപടി എന്താ? നിങ്ങൾക്ക് മുമ്പുള്ളവർ ഇതിലേറെ സഹിച്ചിരുന്നു, വാള് കൊണ്ടുവന്ന് രണ്ടായി പകുത്തിരുന്നു, ചീർപ്പ് കൊണ്ടുവന്ന് മാംസം വാർന്നെടുത്തിരുന്നു, എന്നിട്ടും അവരാരും ദീനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, അതൊന്നും അവരെ ദീനിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന് വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്ത് വേണം? നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ധൃതി കൂട്ടാതെ ക്ഷമാപൂർവ്വം മുന്നോട്ട് പോകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ സഹിക്കുവാൻ ക്ഷമിക്കുവാൻ അവർക്ക് ശക്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിന്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ക്ഷമയോടുകൂടി നിലകൊള്ളാൻ നമ്മുടെ സമുദായത്തിന് സാധിക്കുകയുള്ളൂ. വെറും ആവേശത്തിന്റെ പേരിൽ എടുത്തുചാടി എന്തെങ്കിലും രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും പ്രത്യേക പതാകകളുടെ കീഴിൽ സംഘടിച്ചിട്ട് ആവേശം കാണിച്ചിട്ടൊന്നും അല്ലാന്റെ സഹായം ഉണ്ടാവില്ല. യഥാർത്ഥ ഈമാനും യഥാർത്ഥ തഖ്വയും നമുക്കുണ്ടാകണം. ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം തേടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഇന്നൽ അർള ലില്ല, ഭൂമി അല്ലാഹുവിനുള്ളതാണ്. തന്റെ അടിമകളിൽ നിന്നും അവൻ ഉത്തേജിക്കുന്നവർക്ക് അവൻ അത് ഉടമയാക്കി അവകാശപ്പെടുത്തി കൊടുക്കും. മുത്തഖീങ്ങൾക്കാകുന്നു നല്ല പര്യവസാനം, അവസാന വിജയം മുത്തഖീങ്ങൾക്കാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹു മഅല്ലദീന തഖവു വല്ലദീനഹും മുഹ്സിനൂൻ, അല്ലാഹു തഖവയുള്ളവർക്കൊപ്പം സുഗന്ധം പ്രവർത്തിക്കുന്നവർക്കൊപ്പമാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തഖവയാണ് യഥാർത്ഥത്തിലുള്ള വിജയത്തിന്റെ ആധാരം. ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ എടുത്തു നോക്കിയാൽ എന്താ തഖവ അവർക്ക് കുറവുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മുന്നിലുണ്ടല്ലോ മുസ്ലിം സമുദായം. തഖ്വയുള്ള എത്ര ശതമാനം ആളുകളുണ്ടാവും? അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പാടെ അകന്നു നിന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന എത്ര ശതമാനം ആളുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിലുണ്ട് എന്ന് നാം ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് നമ്മുടെ നിലവാരം നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ശിർക്കിനെയല്ലേ? ഇന്ന് മുസ്ലിം സമുദായത്തിലെ അവസ്ഥ എന്താ? വലിയൊരു വിഭാഗം ആളുകൾ ശിർക്കിന് മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞ് തക്ബീർ ചൊല്ലി ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മില്ലത്ത് ഇബ്രാഹിമിന്റെ പേരിൽ ഉച്ചം കൊള്ളുന്ന ആളുകൾ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതിൽ തൗഹീദിൽ അതിലെത്ര കണ്ട് മായം കലർത്തി. ഇവിടെ ഇന്നിപ്പോ അള്ളാഹുവിനെ പേടിക്കുന്നതിലേറെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പേടിക്കുന്ന, അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കുന്നതിലേറെ, ദർഗകളെയും മഖാമുകളെയും ബഹുമാനിക്കുന്ന, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നതിലേറെ അള്ളാഹുവിന്റെ പടപ്പുകളെ പിടിച്ച് സത്യം ചെയ്യുന്ന അങ്ങനെയുള്ള ഷിർക്കിന്റെ ഹോൾസെയിൽ ഡീലർമാരായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും നിലകൊള്ളുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നത്? അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഒന്നാമത്തെ യോഗ്യത തൗഹീദാണ്. കലർപ്പില്ലാത്ത ഷിർക്കിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത തൗഹീദ്. മില്ലത്ത് ഇബ്രാഹിമിന്റെ പ്രത്യേകത ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വെറുതെ കേട്ട് ആവേശം കൊള്ളാനുള്ളതല്ല. ഇബ്രാഹിം ഈ മില്ലത്തിൽ നിന്നും നമുക്ക് പഠിക്കാനും പകർത്താനും ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആസകലം തൗഹീദാണ്. ആദ്യം മുതൽ അവസാനം വരെ തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത്. ആ ഒരവസ്ഥ ഇന്ന് മുസ്ലിമീങ്ങൾക്കുണ്ടോ? ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മുസ്ലിമീങ്ങൾ അവസ്ഥ എന്താ? 15% വരുന്ന മുസ്ലിമീങ്ങളിൽ യഥാർത്ഥ അഹ്ലുൽ സുന്നത്തിന്റെ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായുള്ള എത്ര ശതമാനം ആളുകൾ വരും? ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ജാറത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പള്ളിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പള്ളി ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടാവും. ആരെങ്കിലും കുറച്ചാൾ നിസ്കരിച്ച് ജാറത്തങ്ങ് തെക്കും തിരക്കുക, സുജൂദ് ചെയ്യുന്നു, വലിയ പൂക്കൊട്ട കൊണ്ടുപോയി പൂവിട്ട് പൂജിക്കുന്നു, അതുപോലെ തന്നെ കായവൻ തവാഫ് ചെയ്യുന്ന പോലെ ജാറങ്ങളെ തവാഫ് ചെയ്യുന്നു. അവിടെ ചന്ദനക്കുടവും ഉത്സവങ്ങളും ആണ്ടും എല്ലാം സംഘടിപ്പിക്കുന്നു. അതിന്റെ ചുറ്റും പല തരത്തിലുള്ള മാഫിയകളും പ്രവർത്തിക്കുന്നു. മയക്കുമരുന്ന് മാഫിയകളും ശക്ത മാഫിയകളും ഒക്കെ ജാറങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ചിത്രം. ഇങ്ങനെയുള്ള സമുദായത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ സമുദായത്തിലാണ് നമ്മളുള്ളത്. ആ സമുദായത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാവരും നമ്മളെയും കാണുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഒന്നാമതായി വേണ്ട സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. നമ്മുടെ ഇജ്ജത്ത് തിരിച്ചു പിടിക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. നമ്മൾ ദീനിലേക്ക് തിരിച്ചു പോവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും ഉൾക്കൊള്ളുക എന്നതല്ലാതെ ശിർക്കിൽ നിലകൊള്ളുന്ന ഒരു ഉമ്മത്തിന് ഒരിക്കലും റബ്ബിന്റെ സഹായം ഉണ്ടാവില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, രാഷ്ട്രീയമായി അതുണ്ട് ഇതുണ്ട്. പക്ഷെ ആരാ ഇതൊക്കെ? ഇതൊക്കെ മുമ്പിൽ തനിച്ച ശിർക്കന്മാരാ അല്ലേ? മെഡിക്കൽ കോളേജ് നടത്തുന്ന ജാറക്കമ്മറ്റിയാ, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ജാറക്കമ്മറ്റിയാ. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ ശിർക്കിന്റെ പണം കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. എന്ത് ഇജ്ജത്ത് നമുക്ക് ഉണ്ടാകുക? ഒരു ഇജ്ജത്ത് നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഇജ്ജത്തിന്റെ അടിസ്ഥാനം ശരിയായ ഈമാൻ, ശരിയായ തൗഹീദ്. അതുകൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോഴും തെറ്റിദ്ധാരണയിലാണ്. എന്ത്? ഞാൻ പോതി വെച്ച ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്താണെന്നറിയോ? ഉഹദ് യുദ്ധത്തിൽ നമുക്ക് പരാജയമുണ്ടായപ്പോ സഹാബികളുടെ ഭാഗത്ത് ചില ആളുകൾ ചോദിച്ചതാണ്, എന്താണ് നമ്മൾ അള്ളാഹുക്ക് വേണ്ടിയല്ലേ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ കൂടെ ഇല്ലേ? നമ്മൾ ദീനിനെ സഹായിക്കാനല്ലേ ഈ പൊരുത്തുന്നത്? നമ്മളെ സഹായിക്കാന്നുള്ള വാഗ്ദാനം ചെയ്തല്ലേ? എന്നിട്ട് എന്താ നമുക്ക് ഇങ്ങനെ പരാജയം ഉണ്ടായിപ്പോയത്? അല്ല ചോദിക്ക അവരമ്മാ അസാപത്തും മുസീബത്തും, നിങ്ങൾക്കൊരു ആപത്ത് ബാധിച്ചപ്പോ അത് അസബത്തും മിസലൈഹ, ഇതിന്റെ രണ്ടരട്ടി നിങ്ങൾ ബദർ യുദ്ധത്തിൽ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് 70 ആളെ നെടുന്തൂണുകളായ ഖുറൈശികളിൽ പ്രധാനികളായ 70 പേരെ കൊലപ്പെടുത്തുകയും 70 പേരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. നീചമായ പരാജയം അവരേറ്റുവാങ്ങി. അതിന്റെ പകുതി എങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം, അന്നഹാദ, ഇത് എങ്ങനെയുണ്ടായത്? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, പറഞ്ഞു കൊടുക്ക നബിയെ, അത് നിങ്ങളെ ഭാഗത്ത് ഉണ്ടായത് തന്നെയാണ്. ഉഹദ് യുദ്ധം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് പകരം വീട്ടാൻ വേണ്ടി അവർ വരുന്നു, അതിനുവേണ്ടി മുന്നൊരുക്കം നടന്നു കേട്ടപ്പോ സഹാബികളോട് കൂടിയാലോചിച്ചു, മദീനയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ തടുത്താൽ മതിയോ, അതല്ല പുറത്തുപോയി നമ്മൾ തടുക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹിക്കും പല സഹാബികൾക്ക് ആഗ്രഹം, നമ്മൾ മദീനയെ സംരക്ഷിച്ചാൽ മതി, ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ മതി. ഏ പറ്റില്ല എന്ന് പറഞ്ഞു, മദീനക്ക് പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു കാരണം. പിന്നെ റസൂലുള്ള പറഞ്ഞിരുന്നു, ഉറച്ചു നിൽക്കണം, എന്തു പ്രശ്നമുണ്ടായാലും കാലിടറാതെ പതറാതെ നിൽക്കണം. അതും ലംഘിച്ചു. ഇത് മാത്രമല്ല, ഉഹദ് യുദ്ധത്തിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു കൽപ്പന അവർ ലംഘിച്ചു. ഒരു കൂട്ടം വില്ലാളികളെ, എന്നാൽ അമ്പും വില്ലും പ്രയോഗിക്കാൻ പ്രത്യേക കഴിവുള്ള കുറച്ചാളുകളെ ഒരു പ്രത്യേക ഭാഗത്ത് നിർത്തിയിരുന്നു. എന്തു സംഭവിച്ചാലും നിങ്ങൾ ഇവിടെ നിന്ന് മാറാനേ പാടില്ല. ആ ലംഘിച്ചു, അവര് ആ കൽപ്പന ലംഘിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ഭാഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ലാ തഫ്റഹു വഇൻ റഅയ്തുമൂന അളഹർനാ അലൈഹിം, ഞങ്ങൾ അവർക്കതിൽ വിജയിച്ചു എന്ന് നിങ്ങൾ ഇവിടുന്ന് കണ്ടാലും, അവർക്ക് ഉയർത്തു നോക്കി അങ്ങനെ കാണാം അവിടെ എന്താ നടക്കുന്നത്, ഞങ്ങൾ വിജയിച്ചതായി നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. അവർ ഞങ്ങളെ മേൽ വിജയിച്ചു, ഞങ്ങളെ പരാജയപ്പെടുത്തി എന്ന് കണ്ടാലും പലാ തൊഴിലൂന, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി വരരുത്. മറ്റൊരു വായത്തുള്ളത് വൈൻറായിത്തുമൂനു, പക്ഷികൾ ഞങ്ങളെ റാന്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ടാലും പലാ തബറഹൂബി മക്കാനിക്കും, നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കണം. പക്ഷെ എന്താ സംഭവിച്ചത്? യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് കുറച്ച് വിജയമുണ്ടായപ്പോ മുസ്ലിങ്ങൾ ഖനീമത്ത് യുദ്ധസ്വത്തുക്കൾ വാരിക്കൂട്ടാൻ പോകുമ്പോ ഒരു കൂട്ടർ പറഞ്ഞു, ഇനിയെന്തിനാ നമ്മൾ ഇവിടെ നിൽക്കണേ, നമ്മൾ സ്ഥലം വിടുക എന്ന് പറഞ്ഞു. അവർ അമീർ പറഞ്ഞു, അൽ ഖനീമ അൽ ഖനീമ, ഖനീമത്ത് ഖനീമത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ ഓടാൻ നിൽക്കല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ എന്ന അവരുടെ നേതാവ് ചോദിച്ചു, അനസീതുമാ ഖാലലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്ഥലത്തും പറഞ്ഞു നിങ്ങൾ മറന്നുപോയോ? എന്തായാലും നിങ്ങൾ അവിടെ വിട്ട് പോകരുതെന്ന് പറഞ്ഞു നിങ്ങൾ മറന്നുപോയോ? ആ നേതാവിന്റെ കൽപ്പന ലംഘിച്ചു, റസൂലുള്ളാഹിന്റെ വസീയത്ത് മറന്നു, അവരിറങ്ങിപ്പോയി. എന്താണ്ടായത്? മുസ്ലിം സൈന്യം ചിന്നിച്ചെതറി. പരാജയപ്പെട്ട് തിരിച്ചുപോയ ഖുറൈശി സൈന്യം ബാക്കിലൂടെ വന്നിട്ട് ആക്രമിച്ചു, ബാക്കിയുള്ളവർ ഇവിടുന്ന് ആക്രമിച്ചു, നാനാഭാഗത്തും ആക്രമിച്ചു. വമ്പിച്ച പരാജയം മുസ്ലിമികൾക്കുണ്ടായി. 70 പേർ ഷഹീദായി. ഇവിടെ എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ലംഘിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾ അല്പനേരത്തേക്ക് കൈവിട്ടു. അല്ലാഹു കൈവിട്ടാ പിന്നെ ആര് സഹായിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കെതിരിൽ നമ്മുടെ ശത്രുക്കൾ വിജയിക്കുന്നുവെങ്കിൽ അത് അവരെ കഴിവുകൊണ്ടും യോഗ്യത കൊണ്ടും ആയിരിക്കില്ല, പലപ്പോഴും നമ്മുടെ കഴിവുകേടുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കൈവിടുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ നിബന്ധനകൾ പൂർത്തീകരിക്കണം. ശരിയായ ഈമാനും തഖ്വയും നമുക്കുണ്ടാകണം. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അതൊട്ടും ലംഘിക്കാതെ അത് അങ്ങനെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു പൊതു തത്വം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും ചെയ്താലും റബ്ബിന്റെ സഹായമില്ലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ചില ആളുകളൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാത്തതോടാണ് ഇങ്ങനെ ചെയ്ത്, അതൊക്കെ ഉണ്ടാകാം. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാകാം. നമ്മൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച്, കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ണും ചുമ്പി നിന്നുകൊടുത്ത് അങ്ങനെ ആയിപ്പോയതുണ്ടല്ലേ, എങ്ങനെ ആയിപ്പോയതുണ്ടല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അതൊക്കെ ഉണ്ടെങ്കിലും ശരി, നമുക്ക് അള്ളാഹുവിന്റെ സഹായമല്ലേ, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള നിബന്ധനകൾ നമ്മൾ ശരിക്കും പൂർത്തിയാക്കണം. അതുകൊണ്ട് ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായതാണ്. അള്ളാഹു ചില സന്ദർഭത്തിലൊക്കെ നമ്മൾക്കുള്ള സഹായം ഒരല്പനേരം പിൻവലിച്ചാൽ മതി, ഒരല്പനേരം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സഹായത്തിന് ഒരിക്കലും തന്നെ നിലച്ചു പോകാത്ത രൂപത്തിൽ നിലനിൽക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മൾ നമ്മുടെ യോഗ്യതയെക്കുറിച്ച് ഇടയ്ക്കിടെ ആലോചിക്കുകയും വേണം. റബ്ബിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണ്ടതുണ്ട്. അതല്ലാതെ ഒരു ഖൗമി സ്പിരിറ്റിന്റെ പേരിൽ ആളെ കൂട്ടിയിട്ട് ആ രീതിയിൽ കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ റബ്ബ് സഹായിക്കും എന്ന് വിചാരിക്കരുത്. അവർ കുഫ്ഫാറുകളല്ലേ, അവർ ശിർക്കിന്റെ ആളല്ലേ, അവർ അക്രമികളല്ലേ, അവർ അള്ളാഹുക്കെതിരല്ലേ, അവരല്ലേ അള്ളാഹ് സഹായിക്കണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ, മഹാന്മാർ, അവർ ഏറ്റുമുട്ടിയത് ആരോടാ? ചരിത്രത്തിൽ ഏറ്റവും വലിയ കുഫ്ഫാറുകളോട്. എന്നിട്ട് അവരല്ല കൈവിട്ടില്ലേ? ഇത് ഉഹദിന് മാത്രല്ല, ഹുനൈനിന് സംഭവിച്ചില്ലേ? ഇത് ആജബത്തുക്കും കസ്റത്തുക്കും. നിങ്ങൾ കുറച്ച് ആളധികണ്ട് എന്നത് നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാക്കി, നിങ്ങൾ അതിശയപ്പെടുത്തി എന്ന് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഹുനൈൻ യുദ്ധത്തിൽ നമുക്കുണ്ടായ പരാജയം, ഉഹദ് യുദ്ധത്തിലുണ്ടായ പരാജയം അവരുടെ സഹാബത്തിനുണ്ടായത്, അവർ നേരിട്ട് വലിയ കാഫിറുകളെ. അപ്പൊ എത്ര ഉന്നതന്മാരാകട്ടെ, ചില സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ കൈവിടും. എപ്പോ? നമ്മൾ അള്ളാഹു പറഞ്ഞ നിബന്ധനയിൽ പുറത്തു പോകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും യഥാർത്ഥ ഖൈർ ഉമ്മത്ത് എന്ന നിലവാരത്തിലേക്ക് ഈ ഉമ്മത്ത് വളരുകയും വളർത്തി കൊണ്ടുവരികയുമാണ് വേണ്ടത്. സഹാബത്തിനെ സംബന്ധിച്ച് കുന്തും ഖൈർ ഉമ്മത്തിൻ, നിങ്ങൾ സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായമാണ്, വാന്തുമുൽ ആലവ്, നിങ്ങളാണ് അത്യുന്നതർ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു സഹാബത്തിനെ പറ്റി പറഞ്ഞല്ലോ. അത് വെറുതെ കിട്ടിയ മേൽവിലാസല്ല, അതൊരുപാട് കഷ്ടപ്പെട്ട് നേടിയ മേൽവിലാസമാണ്. അത് അവസാന നാല് വരികളുള്ള മുസ്ലിമീങ്ങളും ആ ഒരു ക്വാളിറ്റി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അത് വെറുതെ ആവേശം കൊണ്ടുണ്ടാകുന്നതല്ല, ഒരുപാട് ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിന് ആ ഒരവസ്ഥ ഉണ്ടായിത്തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഏൽപ്പിക്കപ്പെടാൻ അവ ഏറ്റവും ഉത്തമനാണ് എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് യക്കീൻ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് പകരം വേറെ പലരെയും ഏൽപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ഒരു രക്ഷയും നമുക്കുണ്ടാവില്ല. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഏൽപ്പിക്കണം, അവരിൽ മാത്രം തവക്കുലാക്കണം. അതിനുള്ള യക്കീൻ നമുക്കുണ്ടാകണം. യക്കീനോട് കൂടിയാൽ തവക്കുൽ ശക്തമായിരിക്കും, അല്ലാത്ത തവക്കുൽ ദുർബലമായിരിക്കും. അതുകൊണ്ട് ആ നിലക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ നിലപാട് മനസ്സിലാക്കി നമ്മുടെ അയോഗ്യതകളെപ്പറ്റി ചിന്തിക്കുക. നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശത്രുവിന് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നല്ല, നമുക്ക് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, നമുക്ക് എന്ത് യോഗ്യത കുറവാണുള്ളത് എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തി തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഒരു ചെറിയ ഒരു ചൂണ്ടുപലകയാകട്ടെ ഇത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്ന് നിർഭയരായി ഈ ദീനിനെ പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിലുള്ള ഒരു ഹദീസ് മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യൂശിക്കു അൻ തദാ അലൈക്കുമുൽ ഉമം കമാ തദാ അൽ അഖലതു ഇലാ ഖസ്അതിഹ. ഒരു കാലത്ത് വളരെ വൈകാതെ തന്നെ സമുദായങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ വലിഞ്ഞുകൂടുന്ന ഒരവസരം വരാനിരിക്കുന്നു. ഏതുപോലെ തീറ്റിക്കൊതിയന്മാർ ഭക്ഷണം നിറച്ച തളികയിലേക്ക് വലിഞ്ഞുകൂടുന്നതുപോലെ നിങ്ങൾക്കെതിരിൽ എല്ലാ സമുദായങ്ങളും ഒരുമിച്ചുകൂടുന്ന വലിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭം അനതിവിദൂര ഭാവിയിൽ വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടായിരിക്കുമല്ലേ എതിരാളികൾ ഒന്നായി ഞങ്ങൾക്കെതിരെ ഒത്തുകൂടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടാകും, പക്ഷെ വലാക്കിന്നക്കും ഗുസാഉ കഗുസാഇ സൈൽ, നിങ്ങൾ നല്ല കുത്തിയൊഴുക്കി വെള്ളത്തിൽ കാണുന്ന ചപ്പു ചവറുകളില് അതുപോലെയായിരിക്കും നിങ്ങൾ അവസ്ഥ. വെള്ളം കൊണ്ട് വരുമ്പോൾ ഈ ചപ്പു ചവറൊക്കെ ഒരു ഭാഗത്ത് പോയി കിട്ടും, അടുത്ത മഴക്കാ ചപ്പു ചവർ അപ്പുറത്ത് കൊണ്ടുപോയിടും. ഇങ്ങനെ വെള്ളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോയി തട്ടുന്ന ചപ്പു ചവറുകൾ അതുപോലെയായിരിക്കും നിങ്ങൾ അവസ്ഥ. മാത്രല്ല വലയന്തി അന്നല്ലാഹു മിൻ ഖുലൂബി അദിയുബ്ബിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളെക്കുറിച്ചുള്ള പേടി നിങ്ങളെ ശത്രുക്കളുടെ മനസ്സിൽ നിന്നും അള്ളാഹു എടുത്തു കളയും. അത് മാപ്പിളാണ് അവനെ പേടിക്കല്ല, ഒരു തമ്മത്തിച്ച് എണ്ണീക്കോളും. നമ്മൾ ബനി അപ്പുറത്തും കൂട്ടാ അപ്പുറത്തും കൂട്ടിയ ഓലം ബനി തച്ചോളി, നമ്മൾ നിന്ന് കണ്ടാൽ മതി എന്നാണ്.
ഇറാഖിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്?
ഷിയ, സുന്നി, കുർദ് മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ട് അവർ തമ്മിൽ തല്ലിക്കാന്നാണ് അമേരിക്ക പണ്ട് വിചാരിച്ചത്. അതിന് സദ്ദാമിന് അവഗതിയിന് ശേഷം അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷെ ഇപ്പൊ എന്തായി? ഇപ്പൊ ഷിയാക്കള് വരുന്നു, ഇറാൻ വരുന്നു, ഇറാനെയും പ്രീതിപ്പെടുത്തണം, അമേരിക്കനെയും പ്രീതിപ്പെടുത്തണം. ആ രൂപത്തിൽ അപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി ഉള്ളത്. പക്ഷെ മൊത്തത്തിൽ മുസ്ലിമീങ്ങൾ എന്താകാണ്? ശക്തി ക്ഷയിച്ച് ഛിന്ന ഭിന്നമായി പോവുകയാണ്. ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ പറ്റി പേടിയില്ലാതാകും. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലാകട്ടെ ഒരുതരം ദൗർബല്യം, ഒരു ബലക്ഷയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ടുതരപ്പെടുകയും ചെയ്യും. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്തായിരിക്കും ആ ദൗർബല്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള നിങ്ങളുടെ ഇഷ്ടവും മരിക്കാനുള്ള നിങ്ങളെ പേടിയും, അതാണ് നിങ്ങളുടെ ദൗർബല്യത്തിന്റെ കാരണം. വളരെ ശരിയല്ലേ? ഇതെന്താ ഉണ്ടാവും മുസ്ലിമീങ്ങളെ അവസ്ഥ? നല്ലോണം പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ പുരണ്ടാക്കുക, പുരണ്ടാക്കുക, പുരണ്ടാക്കണ പണി. ഈ തായ്വാരം വിളിച്ച് അപ്പുറത്ത് കയറ്റും, ആ തായ്വാരം വിളിച്ച് ഇപ്പുറത്ത് കയറ്റും, അത് ടൈൽസ് ഇട്ട് മാറ്റിട്ടും ഗ്രാനൈറ്റ് ആക്കും, ഗ്രാനൈറ്റ് വിളിച്ചിട്ട് പിന്നെ മാർബിളാക്കും, എന്നും പുരപ്പണി തന്നെ. പിന്നെ സൽക്കാരങ്ങൾ, സൽക്കാരം, 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 എന്തെല്ലാം സൽക്കാരങ്ങളാ എപ്പോഴും. അങ്ങനെ പുരണ്ടാക്കുക, സൽക്കാരം ഉണ്ടാക്കുക, നല്ല ഡ്രസ് ഇടുക, നല്ലോണം തിന്നുക, എന്നിട്ട് ഇങ്ങനെ കടന്നുറങ്ങുക. അവർക്കിതൊന്നും കേൾക്കണ്ട, അവർക്ക് ഈ സുഖത്തിൽ ഇങ്ങനെ എന്ന് ദുനിയാവിൽ ഇവിടെ തന്നെ കൂടണം എന്നുള്ള ആഗ്രഹം. എന്തെങ്കിലും കേൾക്കുമ്പോ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം, ഇസ്ലാമും തന്നെ നമ്മൾ വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കാം. മുസ്ലിം തന്നെ ഞാൻ പറയുന്നില്ല, പേര് മാറ്റണോ മാറ്റാ, താടി പഠിക്കണോ പഠിക്ക, എന്തും വേണമെങ്കിൽ നമ്മുടെ സുഖത്തിന് യാതൊരു കുഴപ്പമുണ്ടായില്ല. ഈ ഒരവസ്ഥയാണ് മുസ്ലിമീങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്ക്, ബാദറു ബിൽ അമാലി ഫിതനൻ, ഫിതനകൾ വരാനിരിക്കുന്നു, അതിനുമുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണം. ഫിതനകളുടെ കാലത്ത് അവസ്ഥ എന്തായിരിക്കും അറിയോ? യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, നേരം വെളുക്കുമ്പോ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴത്തേന് കാഫിറാവും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനാവൻ നേരം വെളുക്കുമ്പോഴത്തേന് കാഫിറായിട്ടുണ്ടാവും. എന്നിട്ട് പറയാ റസൂൽ പറയാ, യബിഉ ദീനഹു ബിഅർദിൻ മിനൽ ദുനിയ, നിസാരമായ ദുനിയാവിന് വിഭവങ്ങൾക്ക് വേണ്ടി ദീനൻ അവർ വിറ്റ് കളയും. തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി, കാഴ്ചയ്ക്ക് വേണ്ടി വരെ ഇസ്ലാം മാറാൻ പറഞ്ഞ തയ്യാറാ അല്ലേ? നല്ല ജോലിയുടെ നല്ല ശമ്പളം, ഒരു കണ്ടീഷൻ, താടി പഠിക്കണം. ഓ ഓടിക്കാനോ, ഓ ഓടിക്കാനോ, പാന്റ് എത്ര പൊക്കാൻ പറ്റാം, ഓ സാത്താത്താലോ, ഒരു പ്രശ്നമല്ല. പിന്നെ പള്ളിക്കൊന്ന് പോകാൻ പറ്റില്ല, ആ പള്ളിക്കൊന്ന് പോകണില്ല, പൈസ എന്തൊക്കെ ഒഴിവാക്കിപ്പോ, താടി ഒഴിവാക്കി, വസ്ത്രം താച്ചെടുത്ത്, നിസ്കാരം ഒഴിവാക്കി, ഇനി വേറെന്തോ മാറ്റാം, പേര് മാറ്റണം, അവൻ മണി മാറ്റിത്തരാ. ഇതാ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. പൈസ കിട്ടിയാ മതി, പണം 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 പണം, ഇത് യഹൂദികളുടെ സ്വഭാവ. എങ്ങനെയും പണം ഉണ്ടാക്കാനുള്ള ചിന്താഗതി. നാല് കാര്യങ്ങളെ കുറിച്ച് പറയാതെ നിങ്ങളെ കാലനക്കാൻ പറ്റൂടെ പരലോകത്തുള്ള ഒരു കാര്യം എന്താ? വന്നാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കപ്പെടും. മിന്നായിനെ സഭവം, എവിടുന്ന അത് സമ്പാദിച്ചത്? ഏത് വിഷയത്തിലാണ് വിനിയോഗിച്ചത്? ഇത് രണ്ടും ഗൗരവമുള്ള വിഷയമല്ലേ? അപ്പൊ ഇന്നത്തെ മുസ്ലിമീങ്ങൾ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന ചിന്താഗതി. നാട്ടിലൊക്കെ മാന്യനായിരിക്കും, ഇവിടുന്ന് പോയാൽ പിന്നെ എങ്ങനെ പണം ഉണ്ടാക്കാന്നുള്ള ചിന്താഗതിയാ. ഗൾഫിലൊക്കെ പോയി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഇപ്പൊ സൗദി അറേബ്യയില് അഞ്ചു നേരവും ബാങ്ക് കൊടുക്കുമ്പോ കടയടക്കണം. പലവാരി എന്താ കേട്ടോ? ബാങ്ക് കൊടുക്കുമ്പോ ഷട്ടറിങ് താത്തും, എന്നിട്ട് സാൻഡ്വിച്ചും അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് തിന്ന് വിശ്രമിച്ചൊക്കെ ഒതുക്കിയൊക്കെ വെച്ച് നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും പൊന്തിക്കും. ഇതിനാണോ അവിടെ കടയടക്കണത്? തന്നെ പള്ളി പോകാനാ, അല്ലെങ്കിൽ നേരെ റൂമിക്കാണ് പോകും, എന്നിട്ടൊന്ന് വിസ്തരിച്ച് കക്കൂസിലൊക്കെ പോയി ഒന്ന് കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരും. നിസ്കാരമില്ല. ഇനി ചിലപ്പോ ആ റൂമിന്റെ മൂലത്ത് നിൽക്കുമ്പോൾ കുട്ടി മറിഞ്ഞു തരും, പള്ളി പോവില്ല. എന്തൊരവസ്ഥ എന്നാലോചിച്ച് നോക്കും. ഇങ്ങനെയാ പണം ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നപ്പോ പള്ളിക്ക് പറ്റിയ പ്രസിഡന്റായി, സെക്രട്ടറിയായി. കാരണം ഇവിടെ വലിയ വലിയ കൊട്ടാരവും വലിയ കാറും ഇതൊക്കെ കാണുമ്പോ ഓനെ തന്നെ പ്രസിഡന്റ്. എന്താ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ മൂപ്പര് കൊടുത്തോളും, അത് മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ. ആ രീതിയിലേക്കുന്ന അവസ്ഥ പോയി. എങ്ങനെ പണം ഉണ്ടാക്കിയാലും പറ്റില്ല, പൈസ ഉണ്ടായാൽ മതി, സമുദായം ബഹുമാനിക്കും, രാഷ്ട്രീയക്കാർക്ക് വേണം, മതസംഘടനകൾക്ക് വേണം, എല്ലാവരും ബഹുമാനിച്ചോളും, ആ എങ്ങനെയും പണം ഉണ്ടായാൽ മതി എന്ന ചിന്താഗതി. ഇതാണ് മുസ്ലിമീങ്ങളെ ദൗർബല്യത്തിന്റെ അടിസ്ഥാനം. മുസ്ലിമീങ്ങൾ ഇന്ന് ദുനിയാവിന്റെ പിന്നാലെ തന്നെയാണ്. ഹുബ്ബ് ദുനിയ, അവർക്ക് പിന്നെ മരിക്കാൻ പേടിയായിരിക്കും. അല്ലാ എന്തെങ്കിലും പറ്റോ പറ്റോ, അല്ലാ തന്നെ എപ്പോഴും ചിന്ത. ഈ അവസ്ഥന്റെ ഒരു കാര്യമല്ല ദൗർബല്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥ മുസ്ലിമാകാൻ വേണ്ടി നോക്കുക. മുസ്ലിമാണ് എന്ന് പറഞ്ഞടന്നാ പറ, യഥാർത്ഥ മുസ്ലിമാകാൻ വേണ്ടി നോക്കുക. ചിലരൊക്കെ ഞാൻ വിശ്വാസിയാണ് എന്ന് വിശ്വസിച്ച് നടക്കുകയാണ്, യഥാർത്ഥ വിശ്വാസിയായിട്ടുണ്ടാവില്ല. കാപട്യം, നിഫാസ് നമ്മളെയൊക്കെ ബാധിക്കും. നമ്മളെ ഈ മാനിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് കാപട്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ വഹീന്റെ അടിസ്ഥാനത്തിൽ ആ പുണ്യ റസൂൽ സംസാരിക്കണമെന്നുള്ള ഇപ്പോഴത്തെ സംഭവം നബി മുമ്പിൽ കണ്ടത്, എല്ലാവരും നിങ്ങൾക്കെതിൽ വലിഞ്ഞുകൂടും, ഭക്ഷണ സ്ഥലങ്ങളിലേക്ക് തീറ്റിക്കുതിയന്മാർ വലിഞ്ഞുകൂടുന്നത് പോലെ, ശരിയല്ലേ? നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ശത്രുക്കൾക്കൊരു പേടി ഉണ്ടാവില്ല, ശരിയല്ലേ? നിങ്ങൾക്കൊരുതരം ദൗർബല്യം വിട്ടുതരും, ശരിയല്ലേ? പക്ഷേ എന്താ കാരണം പറഞ്ഞത്? അത് പരിഹരിക്കണം, അപ്പോഴത് പരിഹരിക്കുള്ളൂ. ഇനി ബനൂ ഇസ്രായേലിനോട് പറഞ്ഞ ഒരു വചനത്തിന്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അഫതുഅ്മിനൂന ബിബഅലിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിൽ ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂ. വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുകയും ചില ഭാഗങ്ങളെ നിങ്ങൾ കളവാക്കുകയുമാണോ? അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ നിന്ദ്യതയല്ലാതെ മറ്റൊന്നുമില്ല. ഖിയാമത്ത് നാളിലാകട്ടെ കഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളിവീഴ്ത്തപ്പെടുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. അല്ലാഹുവിന്റെ കിതാബിൽ ഓരോ കാര്യം കേൾക്കുമ്പോ ഖുർആൻ ക്ലാസ് ഇങ്ങനെ അതൊക്കെ ഉള്ള തന്നെയാണ്, അതൊന്നും ഇവിടെ നടക്കൂല, അതൊന്നും ഇപ്പൊ നമ്മക്ക് നടക്കൂല. അതേസമയത്ത് മൂപ്പർക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിലോ ആ ചാടിക്കൊത്തും, ഓ നമുക്ക് വേണ്ട തന്നെയല്ലേ. അപ്പൊ വേദഗ്രന്ഥത്തിൽ തനിക്ക് സൗകര്യമുള്ളതും തനിക്ക് ആനുകൂല്യം കിട്ടുന്നതും തനിക്ക് ലാഭം കിട്ടുന്നതും ഒക്കെ സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ തള്ളിക്കളയ. ചില ഭാഗങ്ങളെ വിശ്വസിക്കുക, ചില ഭാഗങ്ങളെ തള്ളിക്കളയ. എന്താ മുസ്ലിമീങ്ങളുടെ അവസ്ഥ? വലിയൊരു വിഭാഗത്തിന് ഖുർആൻ എന്ന് പറയുന്നത് കബറുമ്പുറത്ത് ഓതാനും അതുപോലെ തന്നെ മരിച്ചവന്റെ തലക്കുമ്പുറത്തിൽ ഓതാനും വേണമെങ്കിൽ ഏലസാക്കി കെട്ടാനും കലക്കി കുടിക്കാനും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ അവർക്കൊന്നും അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നതിനെ സംബന്ധിച്ചോ അത് ഉൾക്കൊള്ളുന്നതിനെ സംബന്ധിച്ചോ അത് ജീവിതത്തിന്റെ ഒരു വഴികാട്ടിയായി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചോ ഉള്ള ഒരു ചിന്തയുമില്ല. ഖുർആൻ 70 കൊല്ലം 80 കൊല്ലം ജീവിച്ചിട്ടും ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കാതെ മരിച്ചു, എത്ര സൗമുണ്ട് ഇവിടെ? പിന്നെങ്ങനെയാണ്? അപ്പൊ അങ്ങനത്തെ ഒരുക്കി ദുനിയാവിൽ നിന്ദ്യതയല്ലാതെ ഉണ്ടാവുകയില്ലെന്ന് അള്ളാഹുവിന്റെ കിതാബിൽ പറയാണ്. ഇത് ബനൂ ഇസ്രായേലിന് മാത്രമുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളെ സ്വീകരിക്കുകയും ചില ഭാഗങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടോ? അത് നാം സ്വയം പരിശോധിക്കുക. അങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് ഒരു ആത്മവിമർശനം നടത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് നമ്മൾ കൂടുതൽ നന്നാവാൻ ശ്രമിക്കുക. പരീക്ഷണ ഘട്ടങ്ങളിൽ അതാണ് വേണ്ടത്. നമ്മൾ നമ്മളെ ശരിപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനും ശ്രമിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.